Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 49 മുതൽ 53 വരെ വാക്യങ്ങൾ. ആണ്ടുവട്ടം 20 ഞായർ.
ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 ഇനിമേലൊരു വീട്ടിലുണ്ടായിരിക്കും. 3 2 പേർക്കെതിരായും 2 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും.
ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ഒരിക്കൽ ഇങ്ങനെയാണ് പങ്കുവച്ചത്. ഒരു മഹാപ്രളയത്തിന് മുൻപുള്ള അവസാനത്തെ പെട്ടകമായിരിക്കും നമ്മുടെ ഭൂമി എന്ന്. നോഹയുടെ നൗകയിൽ എന്ന പോലെ അതിലും നിശ്ചയമായും 2 മനുഷ്യരുണ്ടാകും. മലങ്കാക്കകളും അരിപ്രാവുകളും. സംഭവിച്ചതിങ്ങനെയാണ്. മഴയൊന്നു തോർന്നപ്പോൾ, അല്ലെങ്കിൽ ജലപ്രളയം ഒന്ന് ശമിച്ചപ്പോൾ പുറത്തെ വിശേഷങ്ങൾ അറിയാൻ നോഹ ആദ്യം പറഞ്ഞുവിട്ടത് ഒരു കാക്കയായിരുന്നു. അത് മടങ്ങി വന്നില്ല. എങ്ങനെ വരാനാണ്? കൊല്ലപ്പെട്ടവരുടെ ശേഷിപ്പുകളിൽ അന്നം തിരയുകയാണല്ലോ അതിൻ്റെ രീതി. രാവിലെ ദിനപത്രം വായിക്കുന്ന ഒരു ചേട്ടനെ ശ്രദ്ധിക്കുക. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അയാൾ തിടുക്കത്തിൽ തിരയുന്നത് ദുരന്തങ്ങളല്ലേ? ചാരുകസേരയിൽ കണ്ണടയൊക്കെ മടക്കി വെച്ച മലങ്കാക്ക വളരെ സീരിയസ് ആയിട്ട് പത്രം വായിക്കുന്നു. ഒന്നുമില്ലെന്ന് കാണുമ്പോൾ, ദുരന്തമൊന്നുമില്ലെന്ന് കാണുമ്പോൾ പത്രം മടക്കി വെച്ചിട്ട് അയാൾ പറയും, ഇന്ന് വാർത്തകളൊന്നുമില്ല എന്ന്. തെരുവിലെ വാഗ്വാദം കയ്യേറ്റത്തിൽ അവസാനിക്കുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുമ്പോൾ അത് രമ്യതയിൽ കലാശിക്കുന്നു. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കണം നമ്മുടെ ഉള്ളിലെ കാക്കയുടെ ഇച്ഛാഭംഗം. ഇരയോടൊപ്പം സഹതപിക്കുകയും വേട്ടക്കാരനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണ ജീവിയാണ് മനുഷ്യനെന്ന് പണ്ട് ആരോ നിരീക്ഷിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപരന്റെ സഹനങ്ങളിലും ദുരന്തങ്ങളിലും ഗൂഢമായൊരാഹ്ലാദം മനസ്സിന്റെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ എവിടെയോ നാം സൂക്ഷിച്ചു വച്ചിട്ടില്ലേ? ആരറിഞ്ഞു? വീണ്ടും നാം ഉൽപ്പത്തി പുസ്തകത്തിലെ ജലപ്രളയത്തിന്റെ കഥയിലേക്ക് തിരികെ പോകുകയാണ്. പിന്നീട് നോഹ് ഒരരിപ്രാവിനെ ജാലകത്തിലൂടെ പറത്തിവിട്ടു. കടലെടുത്ത സംസ്കൃതിയുടെ മീതെ പച്ചിലനാമ്പ് കണ്ടെത്തുവോളം ആ പ്രാവ് സങ്കടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് പരതി പറന്നു നടന്നു. അവസാനം കൊക്കിലതൊരു പച്ചില എവിടെ നിന്നോ നുള്ളിയെടുത്ത് പെട്ടകത്തിലേക്ക് മടങ്ങിയെത്തി. നോഹിനും കുടുംബത്തിനും സന്തോഷമായി, സമാധാനമായി. ഈ ലോകത്ത് ഓരോ നിമിഷവും എണ്ണത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമാധാന പ്രേമികളുടെ പ്രതീകമായി പ്രാവ് മാറിയത് ഇങ്ങനെയാവണം. പെരുകുന്നതൊക്കെ മലങ്കാക്കകളാണ്. ക്രിസ്തു പഠിപ്പിക്കുന്ന സമാധാനം കൈവരിക്കണമെങ്കിൽ നാം ഒരു വാളെടുക്കണം എന്ന് ഇന്നത്തെ സുവിശേഷം അനുസ്മരിപ്പിക്കുന്നു. ദൈവഭരണമെന്ന വാള്, ദൈവവചനമാകുന്ന വാള്. ദൈവഹിതം നിറവേറ്റുന്നത് വാളുകൊണ്ട് ഛേദിക്കപ്പെടുന്നത് പോലെ വേദനാജനകമാണെന്ന് ക്രിസ്തു ഇന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പക്ഷേ അതാണ് ധീരന്മാരുടെ വഴി. ധീരന്മാർ വചനത്തിൻ്റെ വാളെടുക്കുമ്പോൾ ഭീരുക്കൾ സ്റ്റീല് കൊണ്ടുള്ള വടിവാളാണ് എടുക്കുന്നത്. ദൈവവചനം അഗ്നിയും കണ്ണീരുമായ വാക്കാണ്. ഈ ലോകത്തെ തീപിടിപ്പിക്കുന്ന വാക്കിനെക്കുറിച്ചാണ് ക്രിസ്തു ഇന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സമാധാനം അഥവാ ക്ഷേമം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണല്ലോ ദൈവം മനുഷ്യനായത്, മനുഷ്യാവതാരം ചെയ്തത്. എന്നാൽ ഈ സമാധാനം അഥവാ ക്ഷേമം ഒരു ഭിന്നത കൂടെ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഇത് വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും ക്രിസ്തു നമ്മോടിങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്, ഞാൻ വന്നത് ഭൂമിയിൽ തീയിടാനാണ്, എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഭിന്നതയുളവാക്കാനാണ്. ഞാൻ വന്നിരിക്കുന്നത് എന്ന പദസന്ധിയിൽ ക്രിസ്തുവിൻ്റെ ജീവിത ലക്ഷ്യം അവതരിപ്പിക്കപ്പെടുകയാണ്. ഭിന്നതയിലും ദൈവരാജ്യത്തിൻ്റെ നന്മ കൈവരിക്കണമെന്ന തീരുമാനത്തിൻ്റെ മുന്നിലാണ് ക്രിസ്തു നമ്മെ നിർത്തിയിരിക്കുന്നത്. നമ്മെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നത്, നമ്മെ ദൈവരാജ്യത്തിൻ്റെ പാതയിലേക്ക് വിളിക്കുന്നത്. ക്രിസ്തു സന്ദേശത്തിൻ്റെ സംഗ്രഹമെന്ന് കരുതേണ്ട അഷ്ടഭാഗ്യങ്ങളിലൊന്ന് സമാധാനത്തിൻ്റെ വാഴ്ത്താണ്. സമാധാന പാലകർ അനുഗ്രഹീതർ, അവർ ദൈവത്തെ കാണും. ശ്രദ്ധിക്കണം, സമാധാനപ്രിയർക്കല്ല, സമാധാനത്തിന് വേണ്ടി സർഗാത്മകമായി ഇടപെടുന്നവർക്ക് വേണ്ടിയാണ് ഈ ആശീർവാദം. മലമുകളിൽ നിന്ന് സമാധാനത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരങ്ങളാണ് എന്ന് ഏശയ പറയുമ്പോൾ പ്രവാചകന്റെ അകക്കണ്ണിൽ ക്രിസ്തു ഉണ്ടായിരുന്നിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ. സമാധാന പാലകർക്കുള്ള ഈ വാഴ്ത്ത് അവിടുത്തെ ശിഷ്യസമൂഹത്തിൻ്റെ ചിലരെയെങ്കിലും വല്ലാതെ നടുക്കുകയും ഉലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്തു ശിഷ്യന്മാരിൽ കുറച്ചു പേരെങ്കിലും സെലറ്റുകൾ എന്ന കാലത്തെ തീവ്രവാദികളോട് ആഭിമുഖ്യവും മമതയുമുള്ളവരായിരുന്നു. 12 പേരിൽ ഒരാളുടെ പേര് പോലും അങ്ങനെയാണല്ലോ, തീവ്രവാദിയായ ശിമയോൻ എന്ന്. അയാൾ മാത്രമല്ല, സാക്ഷാൽ ശിമയോൻ പത്രോസ് പോലും തീവ്രവാദത്തിൻ്റെ ഇഷ്ടക്കാരനായിരുന്നെന്ന് കൗതുകകരമായൊരു നിരീക്ഷണമുണ്ട്. ഓർത്തു നോക്കൂ, ഒലിവുതോട്ടത്തിലെ അന്ത്യയാമത്തിൽ ആ വലിയ മുക്കുവൻ്റെ കയ്യിൽ ചൂണ്ടയോ വീശുവലയോ അല്ല, വാളായിരുന്നു. വാള് ഉന്നം പിശകി എന്നത് അവിടെ ഇരിക്കട്ടെ, ശിരസിലാക്കാക്കി വെട്ടിയിട്ടും കിട്ടിയത് ചെവിയായിരുന്നു. ആ വാള് ക്രിസ്തു പറഞ്ഞിട്ട് തന്നെയാണല്ലോ പത്രോസ് എടുത്തതെന്ന കുഴപ്പം പിടിച്ച ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് അവൻ വാളെടുക്കാൻ പറഞ്ഞത്? എന്തായിരുന്നാലും അത് പത്രോസ് മനസ്സിലാക്കിയ രീതിയിലായിരുന്നില്ല അവിടുന്ന് പറഞ്ഞത് എന്നതാണല്ലോ പിന്നീട് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് രൂപപ്പെടുത്താവുന്ന അനുമാനം. നാം മനസ്സിലാക്കണം, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ക്രിസ്തു മൊഴികളുടെ പൊരുൾ. പുറം ലോകത്തിൻ്റെ യഥാർത്ഥ വിചാരമല്ല അത്, ക്രിസ്തു മാത്രം പഠിപ്പിക്കുന്ന ആന്തരിക ജീവിതത്തിൻ്റെ ഉപമയാണെന്ന്. സുവിശേഷങ്ങളുടെ ആരംഭത്തിൽ തന്നെ വാളിൻ്റെ പരാമർശമുണ്ട്, ഓർക്കുന്നില്ലേ? ഇത്തിരി പോന്നൊരു കുഞ്ഞുമായി ഇതാ അവിടെ ജെറൂസലേം ദേവാലയത്തിൽ സ്ത്രീ വന്നു നിൽക്കുന്നു. ശിമയോൻ എന്ന ദീർഘദർശി അവളുടെ ചാര വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലൂടെ വാൾ കടന്നുപോകും എന്ന്. എന്തിനാണ് ഈ സാധു സ്ത്രീയുടെ നെഞ്ചിലൂടെ വാൾ കടന്നു പോകുന്നത്? കാരണമുണ്ട്. അവളുടെ തോളിൽ കിടക്കുന്ന കുഞ്ഞ് അപകടകാരിയാണ്. ആരെങ്കിലും അവനെ ഗൗരവമായിട്ടെടുത്താൽ നിരന്തരം വിഭജിക്കപ്പെടുക എന്നതായിരിക്കും അവരുടെ തലവര. ചെയ്ത കാര്യങ്ങൾക്ക് മീതെയും ചെയ്യാത്ത കാര്യങ്ങൾക്ക് മീതെയും ആ വാള് എപ്പോഴുമുണ്ടായിരിക്കുമെന്നാണ് ശിമയോൻ ഓർപ്പിക്കുന്നത്. വചനത്തിൻ്റെ വാളിന് ഒരു ഉദാഹരണം പറയട്ടെ. പള്ളിക്കൂടം വിട്ട് കുഞ്ഞുങ്ങളും ഫാക്ടറിയിൽ നിന്ന് ഭർത്താവും എത്തേണ്ട സമയമായി. അവർക്ക് ഭക്ഷണം കൊടുക്കണം. അമ്മ തിടുക്കത്തിൽ എന്തോ പാകപ്പെടുത്തുമ്പോൾ ആരോ വാതുക്കൽ മുട്ടുന്നു. അമ്മ വിശക്കുന്നു. ദാ വന്നിരിക്കുന്നൊരു പൈത്യക്കാരൻ. ഇവിടെ ഒന്നുമില്ലടോ, പോ, വന്നിരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ വാതിൽ കൊട്ടിയടച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ കുട്ടികളെത്തി, പിന്നെ ഭർത്താവും. അവരെല്ലാവരും ചേർന്ന് നല്ല ഭക്ഷണം കഴിച്ചു. അവർക്ക് ശേഷം ഒരു പിടി അന്നം കഴിക്കാനായിട്ട് ഈ സ്ത്രീ ഇരുന്നു. പെട്ടെന്നിതാ ഒരു കൊള്ളിയാൻ, അവരുടെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ. ദൈവമേ, അയാൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടിക്കാണുമോ? അതോ എല്ലാ വാതിലും ഇതുപോലെ അയാൾക്കെതിരെ കൊട്ടിയടച്ചിരിക്കുമോ? അപ്പോൾ തണുത്തൊരു പിടിച്ചോർ ആ സ്ത്രീയുടെ തൊണ്ടയിൽ കുടുങ്ങി. ഇതാണ് വാൾ, ഇതാണ് വചനത്തിൻ്റെ വാള്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വൈര്യതയുടെ മേഖലകളിൽ ചെറിയ ചെറിയ സ്വാസ്ഥ്യതകൾ തകർത്തുകൊണ്ടായിരിക്കണം പൂർണ്ണവും ഗാഢവുമായ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുന്നത്, ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്. യഥാർത്ഥമായ ശാശ്വതമായ സമാധാനത്തിൻ്റെ ഇടനാഴിയിൽ വാളുണ്ട് എന്നോർക്കണം, വചനത്തിൻ്റെ വാളുണ്ട് എന്നെപ്പോഴും ഓർക്കണം. അതുകൊണ്ടായിരിക്കണം ഒരു ഐറിഷ് മെത്രാൻ എപ്പോഴും തൻ്റെ ഇടയലേഖനങ്ങൾ എപ്പോഴും അവസാനിപ്പിച്ചതിങ്ങനെയാണ്, മെയ് ദ ലോർഡ് ഡിനൈ യു പീസ് ആൻഡ് ഗിവ് യു ഗ്ലോറി എന്ന്. സമാധാനം കെടുത്തി കർത്താവ് നിങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കട്ടെ എന്ന്. ക്രിസ്തു എപ്പോഴും ഈ ഭൂമിയോട് നമ്മോട് പറയുന്നുണ്ട്, നിന്റെ വാള് ഉറയിലിടുക എന്ന്. എന്തൊരു മൂർച്ചയാണ് നമ്മുടെ വാക്കിനും നോക്കിനും നിഷേധത്തിനുമൊക്കെ. ഒരു കരുവാനെ പോലെ നമ്മളത് അനുനിമിഷം രാഗി രാഗി മിനുക്കുകയാണ്. അത് പറയണോ കൂട്ടുകാരാ, ഇത്രയും വേഗത്തിൽ നീങ്ങണോ കൂട്ടുകാരി? വാൾ ഉള്ളിലുണ്ടെന്നത് ശരിയാണ്, എങ്കിലും അത് ഉറയിലിരിക്കട്ടെ എന്നായിരിക്കണം നമ്മുടെ ചിന്ത. വെളിപാടിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ പ്രതിധ്വനികളുണ്ട്, വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിനിരയാകും എന്ന്. വാളെടുക്കുന്നവൻ വാളാലേ എന്നതിനോട് ക്രിസ്തു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൻ്റെ കടലിനെ വാക്കിൻ്റെ എത്ര ചെറിയ ചിമിഴിലേക്കാണ്, ചെപ്പിലേക്കാണ് ക്രിസ്തു സംഗ്രഹിക്കുന്നത് എന്നോർക്കുമ്പോൾ അവിടുത്തെ തൃപാദങ്ങളിൽ ഞാൻ പ്രണമിക്കാതിരിക്കുന്നതെങ്ങിനെ? രാജലക്ഷ്മി ആലപിച്ച ഈ ഗാനം ഫാദർ സണ്ണി പുൽപ്പറമ്പിലിന്റെ വരികളാണ്. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ മൈക്കിൾ പനച്ചിക്കലിന്റെ വചന പാരായണവും ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ലത്തീൻ രീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളുമാണ്.